അവസരം കിട്ടുന്നു. നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ എന്നെ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് തന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മീൻ. സംവിധാനെ അവിടുത്തെ കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഒരു രാത്രി അവിടുത്തെ സന്നിധിയിലടുത്ത് വരുവാൻ സ്വർഗം സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ പഠന ക്ലാസ്സുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാപന ദിവസങ്ങളിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ, അനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തെല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് വിശുദ്ധിയോടെ തന്നെ സ്വീകരിക്കാനും അതിൻ്റെ സത്യം ഉൾക്കൊള്ളുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് അത് അനുഗ്രഹകരമായി തീരുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ ലുദ്ധമായിട്ടുള്ള വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ അവിടുത്തെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എമ്പുരാനെ അവിടുന്ന് വാഴ്ത്തണമേ. ജപ്പവും രണ്ടുപേരും അവിടുത്തെ കരങ്ങൾ തന്നപ്പോൾ അവിടുന്ന് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു. അനേകർക്കത് അനുഗ്രഹമായി തീർന്നു. ദൈവമേ, അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ക്ലാസ്സുകളെയും ഞങ്ങളുടെ പഠനങ്ങളെയും സ്വർഗം സഹായിക്കണമേ. വിവിധ ക്ലാസ്സുകൾ നയിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വാഴ്ത്തണമേ. അനുഗ്രഹത്തിന്റെ ക്ലാസ്സായിരിക്കാൻ സ്വർഗം ഇടയാക്കണമേ. ഒഴിഞ്ഞ അനുഭവത്തിൽ വന്നു നിറഞ്ഞ അനുഭവത്തിൽ തിരിച്ചു പോകാൻ ഞങ്ങളോട് സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരുടെ മനസ്സുകളോട് ഉടയണമേ. ഒരുക്കത്തോടെ നിൽപ്പാൻ സ്വർഗം സഹായിക്കണമേ. അടുത്ത മുറിയും പ്രസ്ഥാനത്തെ ഓർക്കുന്നു. വിവിധ നിലകളിൽ കൈത്താങ്കൾ തിരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയസിസൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. ഡയസിസിന്റെ നിലയിൽ ദൈവമേ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. അവിടുത്തെ കൃപ കൊണ്ട് നടക്കണമേ. ഒരു ശുദ്ധാത്മാവിൽ നിറയുവാൻ തക്കൊണ്ട് സ്വർഗം സഹായിക്കണമേ. എൻ്റെ തിരുവേനയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. അനുഗ്രഹത്തോടെ വഴി നടത്തുവാൻ തക്കൊണ്ട് ആവശ്യമായിരിക്കുന്ന കൃപാദാനങ്ങൾ കൊണ്ട് നടക്കണമേ. ദൈവമേ, മനോഭാരങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാകണമേ. പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരെ ഓർക്കുന്നു. വിവിധ റീജിയണൽ പ്രവർത്തിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് തലങ്ങളിലായിരുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങളുടെ അവധി കാലങ്ങളൊക്കെ അനുഗ്രഹത്തോടെ ചെലവഴിപ്പാൻ തക്കണം സഹായിക്കണമേ. യാത്രയ്ക്ക് വേണ്ടിയൊക്കെ വരുമെന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പൊതിയണമേ. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവർ ഓർക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങൾ വാങ്ങിപ്പോരിക്കുന്ന രൂപങ്ങളെ പ്രതിച്ചാലോചിപ്പിക്കണമേ. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കുന്നത്. ക്ലാസ് നയിക്കുന്ന ദാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ക്രൂസിന്റെ മറവിൽ അവിടെ നിർത്തണമേ. അനുഗ്രഹത്തോടെ അവിടുത്തെ ജീവന്റെ വചനങ്ങളെ വിവരിച്ചിരുവാൻ തക്കവണ്ണം ദാസി സഹായിക്കണമേ. നിങ്ങളുടെ ശുശ്രൂഷകളെ മാനിക്കണമേ. തിരുനാമമുഖത്തിന് വേണ്ടി മാത്രമായിരിക്കാൻ സ്വർഗം ആക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളെ സ്വീകരിക്കാനായിട്ട് തന്നെ അമ്മേ.
ബഹുമാനപ്പെട്ട അച്ഛൻ, തന്തമ്മ, ആൻറ്റി, ജിജി, സ്നേഹമുള്ള സഹോദരിമാര്, നമ്മൾ ഇന്നലെ പഠിച്ചത് ചാപ്റ്റർ 8 1-21 verses ആണ്. ഇന്ന് അതിന് ശേഷമുള്ള പഠിക്കാം. അപ്പം ചാപ്റ്റർ 8 നമ്മൾ പറഞ്ഞു, പ്രധാനമായിട്ടും അതിൻ്റെ ആശയം ദേവാലയത്തിലെ ഉപകരണങ്ങളുടെയൊക്കെ പണി തീർന്നതിന് ശേഷം യഹോവയുടെ ആലയത്തിൽ പട്ടണം സ്ഥാപിക്കുന്നു. അത് ഇസ്രായേൽ ജനങ്ങളുടെയും സകല പ്രഭുക്കന്മാരുടെയും ഗോത്രപ്രധാനികളുടെയും ഒക്കെ മുമ്പിൽ വെച്ചാണ് പുരോഹിതന്മാർ അത് സ്ഥാപിക്കുന്നത്. അങ്ങനെ അതിവിശുദ്ധ സ്ഥലം ദൈവതേജസ്സാൽ നിറയുന്നതും അതിന് ശേഷം ശലോമോൻ എല്ലാവരുമായി ജനങ്ങളോടും നടത്തുന്ന ഒരു വെൽക്കം സ്പീച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ അധ്യായത്തിൽ ശേഷിക്കുന്നത് ശലോമോൻ നടത്തുന്ന, യഹോവയോട് നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. അത് ഒരു എക്സംപ്ലറി പ്രയർ എന്ന് നമുക്ക് പറയാം. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന. അതിനുശേഷം ശലോമോൻ ജനത്തെ ആശീർവദിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, യഹോവയോടുള്ള നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജനത്തെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു വലിയ യാഗാർപ്പണം, വലിയ യാഗാർപ്പണം നടത്തുന്നു. 7 ദിവസത്തിന് പകരം 14 ദിവസത്തെ ഉത്സവ ആചരണത്തോടുകൂടി ആ കൂടിവരവ് സമാപിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇനിയും നമുക്ക് ആ ശേഷിക്കുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ശലോമോന്റെ പ്രാർത്ഥന, ആശീർവാദം, യാഗാർപ്പണം, ഉത്സവാചരണം. നമ്മൾ ഇനി അതിൻ്റെ 22-ാമത്തെ അവേഴ്സിലേക്ക് വരാം. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. ഇതൊരു പരസ്യ പ്രാർത്ഥനയാണ്. നമുക്കറിയാം കമ്മ്യൂണിറ്റി പ്രെയർ എന്ന പരസ്യ പ്രാർത്ഥനയുണ്ട്. പിന്നെ നമ്മൾ കുടുംബമായിട്ട് നടത്തുന്നതൊക്കെ പരസ്യ പ്രാർത്ഥന. അതിനോട് പേഴ്സണൽ പ്രെയർ നമ്മൾ ദൈവവുമായിട്ട് രഹസ്യമായി നടത്തുന്നുണ്ട്. പിന്നെ മെന്റൽ പ്രെയർ എന്ന് പറഞ്ഞാൽ ജീസസ് പ്രെയർ എപ്പോഴും ഒരു വിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പം ഇത് ഒരു പരസ്യ പ്രാർത്ഥനയാണ്. അപ്പം ഈ പ്രാർത്ഥനയ്ക്ക് ശലോമോൻ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത്, അതായത് പ്രാർത്ഥനയ്ക്ക് ശലോമോന്റെ ജീവിതത്തിലുള്ള ഒരു വലിയ പ്രാധാന്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടു, വലിയ ഇനി കാണുന്നുണ്ട്, വലിയ യാഗമാണ് അർപ്പിക്കുന്നത്. ഇപ്പൊ വലിയ സാധാരണമല്ലാത്ത ഒരു യാഗം അർപ്പിക്കുന്ന ഈ സമ്പന്നനായ രാജാവ് സാധാരണമല്ലാത്ത ഒരു വലിയ പ്രെയർ നടത്തുന്ന സ്പിരിച്വൽ മേൻ കൂടിയാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. പുരോഹിതന്മാരോട് ഒന്നും പറയാതെ സ്വയമായിട്ട് ദൈവത്തിന്റെ അഭിഷിക്തനായ രാജാവ് തന്നെയാണ് ഈ പ്രെയർ ഇവിടെ ചെയ്യുന്നത്. അത്രമാത്രം താങ്ക്ഫുൾ ആണ് അദ്ദേഹം ദൈവത്തോട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രാർത്ഥന, ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ്, പ്രാർത്ഥനാലയമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56:7 പറയുന്നുണ്ട്, പ്രാർത്ഥനാലയത്തിൽ ജനം സന്തോഷിക്കും, സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥന ആലയമാണ് ദൈവം. ആ ഒരു വലിയ സന്തോഷം, പ്രാർത്ഥന ആലയത്തിൽ വന്ന രാജാവിന്റെയും ജനത്തിന്റെയും ആ സന്തോഷം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹകളാക്കിയിരിക്കുന്നു എന്ന് പറയും. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് ഈ ആലയം എന്ന് നമ്മൾ ഓർക്കുക. അതിനോട് പോസ്റ്റർ, ശലോമോന്റെ പോസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തേക്ക് കൈ മലർത്തി നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഈ അധ്യായത്തിന്റെ തന്നെ 54-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മുഴങ്കാൽ മടക്കിയിരുന്നു, മുട്ടുമേൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈ മലർത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് 2 ദിനവൃത്താന്തം 6:13 തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇനി അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്, ഭൂമിയിലും സ്വർഗത്തിലുമാകെ ഒരേ ഒരു ദ വൺ ആൻഡ് ഓൺലി ഗോഡ് എന്നുള്ള ആ കാര്യമാണ് അദ്ദേഹം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വേറെ ഒരു ദൈവം സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവും ഇല്ല എന്ന് പറഞ്ഞിട്ട് 24-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു, തിരുവായ് കൊണ്ട് അരളി ചെയ്തത് എന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. അപ്പം പ്രോമിസുകളെയൊക്കെയും കീപ്പ് ചെയ്യുന്ന ദൈവമാണ്, അങ്ങനെ ആ ദൈവത്തോട് വളരെ നന്ദി ഉള്ളവനായിട്ട് താൻ നിൽക്കുന്നു എന്നാ പറയുന്നത്. ആകയാൽ നീ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട്, നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്നരളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ദാവീദ് രാജാവിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെയും പാലിച്ചാൽ നിന്റെ മകൻ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആ പ്രോമിസൊക്കെയും കീപ്പ് ചെയ്യുന്ന ദൈവത്തോട് വീണ്ടും അത് ഒരിക്കൽ കൂടിയും കീപ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ശലോമോൻ നിൽക്കുന്നത്. പിന്നെ 26-ാമത്തേത്, ഇപ്പോൾ ഇസ്രായേലിന്റെ വാക്യം, ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. കാരണം ഇപ്പൊ ആ ത്രോണിൽ ശലോമോൻ ഇരിക്കുന്നുണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എന്ന. അപ്പം ഈ ദേവാലയം പണിയുവാനും നിന്റെ സന്തതിയെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നു എന്നൊരു പ്രോമിസും യഹോവയായ ദൈവം കൊടുക്കുന്നുണ്ട്. ആ പ്രോമിസും ഇവിടെ ഒത്തു വന്നിരിക്കുന്നു എന്ന ചെലവും പറയുന്നത്. ഇപ്പൊ ദൈവത്തിന്, സ്വർഗാദി സ്വർഗങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിന് ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ആലയത്തിൽ അടങ്ങാൻ ഒക്കുകയില്ല. എങ്കിലും ഞാൻ എന്റെ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നിമിത്തം ഞാൻ ഇവിടെ ഇങ്ങനെ ആലയം പണിതിരിക്കുന്നു എന്ന ചെലവോൺ പറയുന്നത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട് 47-ാമത്തെ വാക്യത്തിൽ ചെലവോൻ അവന് ഒരാലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. പിന്നീട് 17-ാം അധ്യായത്തിലും ഉണ്ട്, ലോകവും അതിലുള്ളതും ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എങ്കിലും ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ദേവാലയം ശലോമോൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗത്തിൽ നിന്ന് ഈ 22 മുതൽ 27 വരെയുള്ള ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ശലോമോൻ 1-ാമത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, 2-ാമത് ശലോമോൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ ദാവീദ് രാജാവിന്റെ പ്രാർത്ഥനയും 2 ശമൂവേലിന്റെ പുസ്തകത്തെ 7-ാം അധ്യായത്തിലുണ്ട്. ഇങ്ങനെ ഇപ്പകാലം എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മരണത്തിൽ നിന്നൊക്കെയും വിടുവിക്കുന്നവനായ ദൈവം, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും നമ്മളെ, ആത്മീയ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ പറ്റുന്ന ദൈവത്തിന് നന്ദി എപ്പോഴും കരയേറ്റുക എന്നുള്ളത് മനുഷ്യരുടെ കടമയാണ്. ഇത് രണ്ട് കാര്യങ്ങളും ഇത്രയും ഭാഗത്ത് ശലോമോൻ ചെയ്യുന്നുണ്ട്. പിന്നെ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 28 മുതൽ 50 വരെയുള്ള ഭാഗങ്ങളിൽ മറ്റൊരു അപേക്ഷ പ്രാർത്ഥനയാണ്. അർത്ഥം ഒത്തിരി കാര്യങ്ങൾ അപേക്ഷിച്ചുകൊണ്ടുള്ള, അപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശലോമോൻ രാജാവിന്റെ പ്രാർത്ഥനയിൽ ഉള്ളത്. മഹത്വം കൊടുത്തു, നന്ദി കരയേറ്റി, ഇനി അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്, അപേക്ഷ പ്രാർത്ഥന. അപ്പൊ ആ അപേക്ഷ പ്രാർത്ഥനയിൽ സ്വന്തം കാര്യങ്ങളല്ല, നമ്മൾ ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. 28-ാമത്തെ വാക്യം, എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായി ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൻ പാർത്തരളം. എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വളരെ ഹമ്പിളായിട്ടും വളരെ ഏണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടുമാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ 12 അപേക്ഷകൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12 അപേക്ഷകൾ നടത്തുന്നുണ്ട്. 1-ാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഈ ആലയത്തിൽ എപ്പോഴും നിന്റെ ദൃഷ്ടി ഉണ്ടായിരിക്കണം. നമുക്ക് ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ റിക്വയർമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഉണ്ടെങ്കിൽ, നമ്മളെ തിരിച്ചു നടത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൃഷ്ടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആവശ്യമില്ല. അപ്പൊ ആദ്യമായിട്ട് ശലോമോന്റെ ആവശ്യം അതാണ്, യഹോവയുടെ ദൃഷ്ടി ഇതിന്മേൽ ഉണ്ടായിരിക്കണം. നമ്മൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, അദ്ദേഹം ഈ സിംഹക്കുഴിയിലിടുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ആകുലതയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മാളികമുറയുടെ കിളിവാതിൽ എരിശലേമിന് നേരെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എരിശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, അപ്പൊ അതിന് നേരെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ 1-ാമത്തെ ആവശ്യം, ഈ സ്ഥലത്തെ യഹോവയുടെ ദൃഷ്ടി ഉണ്ടായിരിക്കണം. 2-ാമത്തെ വാക്യത്തിൽ, ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മളുടെ തെറ്റു കുറ്റങ്ങളെ അനുതപിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോടെല്ലാം ആ പ്രാർത്ഥനകളൊക്കെ കേട്ട് ക്ഷമിക്കണമേ എന്നാണ് അദ്ദേഹത്തിന്റെ 2-ാമത്തെ റിക്വസ്റ്റ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ, ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട്, 31-ാമത്തെ വാക്യം, ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ, നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് വണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. അപ്പൊ സത്യ മനസാക്ഷിയോടുകൂടി വന്ന് ന്യായം പാലിക്കുന്നതിന് വേണ്ടി, ന്യായം ലഭിച്ചു കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും ആ ന്യായം പാലിച്ചു നൽകണമേ എന്നാണ് അടുത്ത ആവശ്യം. നമുക്കറിയാം രാജാവാണ് ശലോമോൻ. ശലോമോന് പല കാര്യങ്ങളിലും ന്യായം പാലിച്ചു കൊടുക്കേണ്ട ചുമതലയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പൊ തനിക്കും ജ്ഞാനം ലഭിക്കണമേ എന്നുള്ള ഒരു അന്തർലീനമായ അർത്ഥവും അതിനുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വന്ന് ന്യായപാലനം ലഭിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം കർത്താവിന്റെ മലപ്രസംഗത്തിൽ അഷ്ട സൗഭാഗ്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിനകത്ത് രണ്ട് പ്രാവശ്യം നീതിയുടെക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തമായിട്ട് ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെ രണ്ട് കാര്യം പറയുന്നുണ്ട്. അപ്പം കർത്താവിന്റെ കൽപ്പനയിൽ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ നീതി പാലിച്ചു കൊണ്ടിരിക്കണം. പക്ഷേ മറ്റുള്ളവരുടെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മളായിട്ട് ശ്രമിക്കേണ്ട, നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നീതിക്ക് വേണ്ടി വിശക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം കർത്താവ് എപ്പോഴും ഈ നീതിക്കും ന്യായത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. യഹൂദന്മാരോടുള്ള കർത്താവിന്റെ ഏറ്റവും വലിയ വിമർശനവും അതായിരുന്നു. അവരെ ഘനമേറിയ ചുമടുകൾ, അവര് നീതി, ന്യായം, കരുണ, വിശ്വസ്തത തുടങ്ങിയ ഘനമേറിയവ ത്യജിച്ചു കളയുകയും തുളസി, ചതകപ്പ, ജീരകം തുടങ്ങിയതിലൊക്കെ ഇങ്ങനെ പതാരം കൊണ്ട പള്ളിയിൽ കുടിക്കുന്നു. ഏറ്റവും നീതി എന്നുള്ള ന്യായവും സ്നേഹവും അതൊക്കെ വിട്ടുകളയും, അതൊക്കെയാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. പക്ഷെ ഈ നിസ്സാരപ്പെട്ട ഈ വ്യക്തിയൊക്കെ കൊണ്ട് പതാരത്തിന്റെ ഒക്കെ ഒരംശം കൊണ്ട് പള്ളിയിൽ കൊടുക്കുക, അങ്ങനെ ആചാരങ്ങൾ പാലിക്കുക എന്നുള്ള ആ യഹൂദന്മാരുടെ ആ രീതിയെ തന്നെ കർത്താവ് വിമർശിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അന്യായം ദൈവമേ, അങ്ങനെ വിശന്ന് ദാഹിച്ചിരിക്കുന്നവർക്കൊക്കെയും ന്യായം പാലിച്ചു തരണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത റിക്വസ്റ്റ് നമ്മൾ 33-ാമത്തെ വാക്യത്തിൽ വായിക്കാം. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തേണമേ. അപ്പം ദൈവത്തോട് പാപം ചെയ്ത നിമിത്തം എന്ത് ചെയ്യും? ശത്രുവിനോട്. അപ്പം ദൈവത്തോട് പാപം ചെയ്താൽ പല ഇൻസിഡന്റിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തരുന്ന പല ശിക്ഷകളും നമ്മളെ നല്ല രീതിയിൽ നടത്താനാണ്. അപ്പൊ ശത്രുവിന്റെ കയ്യിൽ വരാൻ അത് നിമിത്തം അകപ്പെടുവാൻ ദൈവം ഇടയാക്കുമ്പോൾ അവരതിനെപ്പറ്റി അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരിഞ്ഞു വന്ന് നിന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിനക്ക് അവരുടെ കരുണ തോന്നണമേ എന്നുള്ളതാണ്. തിരിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അടുത്ത ഒരു അപേക്ഷ. നമുക്കറിയാം ഇസ്രായേൽ ജനം നാനാഭാഗങ്ങളിലേക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ട ജനസമൂഹമാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം 1948 അവർ തിരിച്ചു യെരുശലേമിൽ വരികയും പുതിയ രാജ്യമായിട്ട് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പം ദൈവത്തോടെ ശലോമോൻ അപേക്ഷിച്ച ആ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം നമുക്കവിടെ കാണുവാനായിട്ടും സാധിക്കും. പിന്നെ 35-ാമത്തില് അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിരജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. വീണ്ടും പാപത്തിന്റെ നിമിത്തം ദേശത്ത് മഴ പെയ്യാതിരിക്കാൻ നമുക്കത് മഴ പെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മൾ വഴി നിമ്പ് പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ട് പലതവണ. അപ്പൊ അങ്ങനെ മഴയൊക്കെ പാപം നിമിത്തം ദൈവം ഇങ്ങനെ പ്രകൃതി സംബന്ധമായിട്ടുള്ളതായ തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ അവർ പ്രാർത്ഥിച്ച് മനനൊന്ന് പ്രാർത്ഥിച്ച് പാപബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മഴ കൊടുക്കണമേ എന്നുള്ളതാണ്. പ്രകൃതി മഴയൊക്കെയും ജനജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തതും അതിന് സമമാണ്. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ, വിഷമഞ്ഞ്, വെട്ടുക്കിളി, തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ, വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താന്റെ മനപ്പീട അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തരണമേ. വളരെ ലോങ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതൊന്ന് നമ്മൾ സമ്മറൈസ് ചെയ്താൽ നമുക്ക് കാണാം, ക്ഷാമം, മന്മഴ, വെൺകതിർ, വിഷമഞ്ഞ്, വെട്ടുക്കിളി, തുള്ളൻ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരതിനെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ചെയ്തു തരണമേ. അതുപോലെ തന്നെ ശത്രു വന്ന് അവരെ സ്വന്തം ദേശത്ത് നിരോധിച്ചാൽ, അവർക്ക് അവിടെ നിന്നും താമസിക്കാനുള്ള എതിരായിട്ട് ശത്രു പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ അതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചാൽ അതും നീ സഹായിച്ചു കൊടുക്കണമേ. പിന്നെ വ്യാധിയോ ദീനമോ ഒക്കെ വന്നാൽ, ഈ ശത്രു നിമിത്തമായിട്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ വ്യാധിയും ദീനവും ഒക്കെ വന്നാൽ അതിൽ നിന്നും അവരെ രക്ഷിക്കണമേ. അങ്ങനെ അവർ വന്ന് യാചിച്ചാൽ അവരോട് ക്ഷമിക്കണമേ എന്നാ പറയുന്നത്. വീണ്ടും പറയുന്നു, മനപ്പീഡയോടെ ഉരുകുന്ന മനസ്സോടുകൂടി മനോവിഷമത്തോടുകൂടി വന്ന് ആളുകൾ നിലവിളിക്കുമ്പോൾ അവരുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. അപ്പം അതുകൂടി പറഞ്ഞിട്ട് അവസാനം പറയുന്നു, 10-ാമത്തെ റിക്വസ്റ്റ്, നീ മാത്രമാണ് ഹൃദയത്തെ അറിയുന്നത്, അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ നടപ്പിനനുസരിച്ച് നീ അവരുടെ ഓരോരോ അവർ നടപ്പ് പോലെയൊക്കെയും ചെയ്തരളണമേ എന്ന. അതൊരു വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രയറാണ്. കാരണം കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അവസ്ഥ, അവിടെ എത്രമാത്രം അനുതാപമുണ്ട് അതോ പുറമേ ഉള്ളതാണ്, ആ ഹൃദയത്തിന്റെ ആ ഒരു അവസ്ഥയെ ദൈവത്തിന് അറിയാനായിട്ട് പറ്റും. നമുക്കറിയാം, ഈവൻ മഗ്ദലന മറിയം കർത്താവിന്റെ കാല് കഴിയപ്പോ ആ ശിമോന്റെ മനസ്സിൽ തോന്നിയത് കർത്താവ് ഉടൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ മനസ്സിൽ കൂടി പാഞ്ഞു പോകുന്ന ചിന്തകൾ പോലും ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുത്താലാണ് അവര് ദൈവത്തിന് നേടാൻ പറ്റുന്നത് എന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഓരോരുടെ നടപ്പുകൾക്കനുസരിച്ച് അത് ദൈവത്തിനറിയാം. അങ്ങനെ ഹൃദയം അറിയുന്നവനായി ദൈവമേ നീ അങ്ങനെ പ്രവർത്തിക്കണമേ. അതൊരു ഒരു സ്പിരിച്വൽ നീഡാണ്. അത് ശലോമോൻ ആ സ്പിരിച്വൽ മാൻ ആയതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്. അതാണ് അദ്ദേഹം അടുത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അനുസരിച്ച് അവരോട് ചെയ്യണമേ എന്ന്. അടുത്തത്, അത്രയുമല്ല, നിന്റെ ജനമായ ഇസ്രായേലിൽ ഉള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്റെ നാമം ഹേതുവായി വരികയും അവൻ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യേയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാർ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ. വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതായത്, പുറജാതികൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ സത്യദൈവമാണെന്നും നീ ജീവിക്കുന്ന ദൈവമാണെന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ അപേക്ഷകളെ കേൾക്കണമേ എന്ന അടുത്ത റിക്വസ്റ്റ്. അപ്പം ഈ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്, കൊർനേലിയോസിന്റെ പ്രാർത്ഥന 10-ാം അധ്യായത്തിലുണ്ട്. പത്രോസിന് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ കൊർനേലിയോസ് ഒരു പുറജാതിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലും ഈ എത്യോപ്യനായിട്ടുള്ള ഷണ്ണൻ വരുന്നത് യെരുശലേമിൽ നമസ്കരിക്കാനായിട്ടാണ് വരുന്നത്. അപ്പം യെരുശലേമിലെ ദേവാലയത്തിൽ നിന്ന് അരുളുന്നതായ ദൈവം, അത് ജീവനുള്ള ദൈവമാണ്, സത്യദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ നമസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ അപേക്ഷകൾക്ക് നീ മറുപടി കൊടുക്കണമേ എന്ന് നമുക്ക് ആണ് ശലോമോന്റെ ഇവിടെ പ്രാർത്ഥനയുടെ ആവശ്യം. ഈ സ്വദേശിക്കും പരദേശിക്കും ഒരുപോലെ തന്നെ ന്യായപ്രമാണം ആണ്, അവരെയും അതുപോലെ തന്നെയാ കാണേണ്ടതെന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഉണ്ട്. അതാണ് യഹൂദന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കർത്താവിന്റെ കാലത്ത് വ്യത്യാസമാണ്. അവിടെ യഹൂദന്മാർക്ക് മറ്റുള്ളവരെക്കാൾ വലിയവരായിട്ട് അവര് ഗണിച്ചിരുന്നു എന്നുള്ളത് അവർ സ്വയം കരുതിയിരുന്നു എന്ന് നമുക്ക് പറക്കാം. പക്ഷെ അവരുടെ പുരാതനമായ രീതി അതല്ലായിരുന്നു. അവരുടെയും കൂടി പ്രാർത്ഥന കേൾക്കുവാൻ രാജാവ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ശലോമോന്റെ ഒരു പ്രാർത്ഥനയെ നമുക്ക് സെന്റ് ജോർജിന്റെ പ്രാർത്ഥന, അന്ത്യസമയത്തെ പ്രാർത്ഥന പോലെയൊക്കെ നമുക്ക് തോന്നാം. അവരുടെ എല്ലാം അങ്ങനെ മറ്റുള്ളവർ അതിനു വേണ്ടി എന്ന് യാചിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണമേ എന്നാ പറയുന്നത്. അടുത്തതായിട്ട് 45 നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിന്റെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവരുടെ യുദ്ധത്തിൽ അവരെ സഹായിക്കാൻ ന്യായം കൊടുക്കണമേ എന്നുള്ള അടുത്ത ആവശ്യം. അത് കഴിഞ്ഞിട്ട് 46 മുതൽ 50 വരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും മറ്റൊരു ഒരു വളരെ മനോഹരമായ ഹൃദ്യമായ ഒരു പ്രാർത്ഥന എന്തുവാ, പാപം ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നിന്നോട്, 46-ാമത്തെ വേഴ്സ്, അവർ നിന്നോട് പാപം ചെയ്യുകയും, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ, നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ, അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു, അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക്, നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും, ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ഞാൻ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവർക്ക് അവരോട് കരുണ ലഭിക്കുമാറാകുകയും ചെയ്യണമേ. അതും പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എത്രയോ നല്ലൊരു പ്രാർത്ഥന. അപ്പൊ ഇസ്രായേൽ ജനം തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് അവരോട് ദേഷ്യം തോന്നും, ദേഷ്യം തോന്നുമ്പം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുത്തും. അങ്ങനെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന അവര് റിപ്പൻറ് ചെയ്യും, പശ്ചാത്തപിക്കും, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയും. അതാണ് അനുതാപം, പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അവര് തിരിഞ്ഞ് ദൈവത്തിന്റെ ആലയത്തേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നീ അവരോട് ക്ഷമിക്കണമേ എന്ന, ഈ പാപികളോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് 12-ാമത്തെ റിക്വസ്റ്റ് ആയിട്ട് ശലോമോൻ പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ദൈവം ചില ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ തരാറുണ്ട്. ഇസ്രായേലിന്റെ ജീവിതത്തിലും അത് നമുക്ക് കാണാൻ പറ്റും. ഈ പുറപ്പാട് പുസ്തകത്തില് അവര് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുമ്പോൾ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും പലരും നമ്മളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുള്ളപ്പോൾ അത് അവരുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറയാതെ, അതിന് അത് നമ്മൾക്ക് എന്തോ ആവശ്യമാണ്, അത് നമ്മളിൽ എന്തോ നന്മയുണ്ടാക്കുവാൻ വേണ്ടി ദൈവം ആ ഒരു സാഹചര്യത്തെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ നമ്മളെ ആക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് സാധിക്കും. സങ്കീർത്തനത്തിൽ 106-ാം സങ്കീർത്തനം 46-ാം വാക്യത്തില് വായിക്കുന്നുണ്ട്, അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നി. അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തോട് ആ ഒരു അനുതാപത്തോടെ വന്നു കഴിയുമ്പോൾ ആ അധികാരികളുടെ ഹൃദയത്തെ മാറ്റുവാൻ, അത് ആവശ്യമെങ്കിൽ, നമുക്ക് ആവശ്യമെങ്കിൽ ആ അധികാരികളുടെ ഹൃദയത്തെ മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാം. അങ്ങനെ ആ 3-ാമത്തെ പ്രാർത്ഥന ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവത്തിന് നന്ദി കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ റിക്വസ്റ്റുകളെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. 51-ാമത്തെ വാക്യം, അവൻ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ. അങ്ങനെ ശലോമോൻ ഇവിടെ റിലേഷൻഷിപ്പ്, ഇസ്രയേലൈറ്റ്സും ദൈവവും യഹോവയായ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പറ്റി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെയും നീ കേൾക്കേണ്ടതിന് അടിയന്റെ യാചനയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചനയും തൃക്കൺ പാർത്തരളണമേ. രണ്ടുപേരും എന്റെ പ്രാർത്ഥനയും കേൾക്കണം, ഞാൻ അധിപതിയായിരിക്കുന്ന, ഞാൻ ആരെ നയിക്കുന്നു ആ ജനത്തിന്റെ പ്രാർത്ഥനയും കേൾക്കണമേ. കർത്താവായ യഹോവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എന്റെ ദാസനായ മോശ മഹാന്തം അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും അവരെ നിനക്ക് അവകാശമായിട്ട് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ ഇവര് ഒരു സെപ്പറേറ്റഡ് ജനമാണ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമാണ്, വേർതിരിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചിന്റെ, ക്രിസ്ത്യൻസ് എന്ന ദൈവത്തെ യഥാർത്ഥമായി അറിയുന്ന മക്കളുടെ മുൻകുറി തന്നെയാണ് ഇവര് വേർതിരിക്കപ്പെട്ടവർ. നമ്മളും അത്രമാത്രം വേർതിരിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാൻ നമുക്കിവിടെ ഓർക്കാം. ഇനിയും 54-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ശലോമോൻ യഹോവയുടെ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. അപ്പൊ അദ്ദേഹം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായി തന്റെ ശരീരത്തിന്റെ പാഴ്ച കൂടി ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ജനത്തെ അഭിസംബോധന ചെയ്യാൻ നേരം ആ പോസ്റ്റർ മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ നിന്നു, അവൻ എഴുന്നേറ്റ് മലർത്തി നോമ്പിട്ട് എഴുന്നേറ്റ് നിന്നു. അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെയും ഉച്ചത്തിൽ ആശീർവദിച്ച് പറഞ്ഞു എന്തെന്നാൽ. ഇനി അവരെ ഒന്ന് ആശീർവദിക്കുക, ഉച്ചത്തിൽ പറയുകയാണ്. അത് ആവർത്തന പുസ്തകം 31:6 പറയുന്നുണ്ട്, യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല. അപ്പൊ ഇസ്രായേലിനോട് ഈ മോശ തന്റെ ആ അന്ത്യസമയമായപ്പോ, മരണസമയമായപ്പോ, നിങ്ങൾ കനാനിലേക്ക് പോകുമ്പോ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട, എന്താന്ന് ചോദിച്ചാൽ യഹോവ തന്നെ നിന്നോടുകൂടെ ചേരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല. അപ്പം നിന്റെ യാത്രയിൽ, നിങ്ങളുടെ യാത്രയിൽ യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് മോശ ഓർപ്പിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരു സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആശീർവാദമാണ് ശലോമോനെ നടത്തുന്നത്. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരോട് ഇരുന്നതുപോലെ നമ്മോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മള് ദൈവം പറയുന്നത് പോലെയുള്ള പ്രമാണങ്ങളൊക്കെയും നടന്നാൽ, കൽപ്പനകളൊക്കെയും നടന്നാൽ, ഹൃദയം നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ, ഹോളി സ്പിരിറ്റിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളോടുകൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരിക്കും. ഈവൻ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പോലും ലോകപ്രകാരം നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, ഒരു യഥാർത്ഥമായി ദൈവത്തിൽ ജീവിക്കുന്ന ആൾക്ക് അതങ്ങനെ തോന്നുകയില്ല. അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ. നാം അവൻ്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായി മറവചനത്തിന് കൊടുക്കുന്ന അഡ്വൈസായത് നിങ്ങളെ ദൈവത്തിൽ നിങ്ങൾ ഏകാഗ്രമായിരിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കൽ, നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായുമാറാകട്ടെ. യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തന്റെ ദാസനും തന്റെ ജനമായ ഇസ്രായേലിനും അന്നന്ന് ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്നതിന്റെ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഇരിക്കുമാറാകട്ടെ. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഏകാഗ്രമായിരിക്കട്ടെ. അപ്പൊ ആ 61 വരെയുള്ള ഭാഗങ്ങൾ, അത് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതിന്റെ ആവശ്യം. നമ്മള് ഈ ലോക ജീവിതത്തിൽ സുരക്ഷിതരായിരിക്കണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ സുരക്ഷിതത്വം അനുഭവിക്കുകയും യഥാർത്ഥ സന്തോഷം അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹൃദയം ഏകാഗ്രമായിരിക്കണം. ആരിൽ? ദൈവത്തിൽ. മറ്റൊന്നും ആയിരിക്കരുത് നമ്മളെ നയിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുവാനായിട്ടിടയാകുമ്പോൾ സുപ്പോസ്തുള്ള തോമർ കെഴുതി ലേഖനം 12 പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് രുചിച്ചറിയേണ്ടതിന് നിങ്ങൾ രൂപാന്തരപ്പെടുവിനെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ ഒക്കെയുള്ളത്. അതുകൊണ്ട് ചിലവൻ പറയുന്നു, ഏകാഗ്രമായിട്ട് ദൈവത്തോട് ചാഞ്ഞിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നു. പിന്നീട് 62-64 ഭാഗത്ത് വലിയ യാഗം കഴിക്കുന്നതാണ് പറയുന്നത്. പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ ഈ പ്രാർത്ഥനയും അഭിസംബോധനയും ആശീർവാദവും അഭിസംബോധനയും ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആശീർവാദവും കഴിഞ്ഞിട്ടാണ് യാഗം കഴിക്കുന്നത്. ശലോമോൻ യഹോവയ്ക്ക് 20,000 കാളയും 120,000 ആടിനെയും സമാധാന യാഗമായിട്ട് അർപ്പിച്ചു. ഇങ്ങനെ രാജാവ് ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. ആലയത്തിന്റെ പ്രതിഷ്ഠ ഉടൻ നടക്കുകയാണ്. 20,000 കാള, 120,000 ആട്. നമ്മള് സംഖ്യയുടെ പുസ്തകത്തിലെ മോശ ഒരു യാഗം കഴിക്കുന്നത് വായിക്കുന്നുണ്ട്. സംഖ്യാ പുസ്തകം 7 58 അതിനകത്ത് 60 60 കോലാട്ടുവറ്റിനെയും 60 കുഞ്ഞാടിനെയും 150 മൃഗങ്ങളെയേ ഉള്ളൂ. ആ സ്ഥാനത്താണ് ഇവിടെ 20,000 കാളയും 120,000 ആടുകളും. എത്രമാത്രം ആ സാമ്പത്തിക അഭിവൃദ്ധി ഇസ്രായേൽ ജനം പ്രാപിച്ചു എന്ന്, വളർന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അദ്ദേഹം യാഗങ്ങളൊക്കെയും നടത്തി. ശലോമോനും ഇസ്രായേലും യാഗങ്ങൾ നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ പ്രതിഷ്ഠ നടത്തി. 64 യഹോവയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന താമ്രയാഗപീഠം ഹോമയാഗം ഭോജനയാഗം സമാധാനയാഗങ്ങളുടെ മേധസ് എന്ന് കൊള്ളുന്നതിന് പോരാതിരുന്നത് കൊണ്ട് രാജാവ് യഹോവയുടെ ആലയത്തിന്റെ മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗങ്ങളും ഒപ്പിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു മന്ദിരത്തിൽ ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിൽ ഇത്രയും മൃഗങ്ങളെ യാഗം കഴിക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പുറത്തേക്ക് മന്ദിരത്തിന്റെ വെളിയിലുള്ള ആ പ്രാകാരത്തിൽ ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് അദ്ദേഹം അതിനെ വിശുദ്ധീകരിച്ച് അവിടെ കൂടെ യാഗം കഴിക്കേണ്ടതായിരുന്നു. കാരണം അത്രമാത്രം മാംസം അവിടെ കൂടുതലായിരുന്നു, ഇത്രയും വലിയ ഇത്രയും നമ്പർ ഓഫ് ആനിമൽസ് ഉണ്ടായിരുന്നതുകൊണ്ട്. 65-ാമത്തെ വാക്യം, ശലോമോനും അവനോടുകൂടെ ഹമാത്തിന്റെ അതിർ മുതൽ മിസ്രയീം തോട് വരെയുള്ള എല്ലാ ഇസ്രയേലും വലിയൊരു സഭയായി ആ സമയത്ത് നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസവും പിന്നെയും 7 ദിവസവും ഇങ്ങനെ 14 ദിവസം ഉത്സവം ആചരിച്ചു. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. 7 ദിവസം ഈ യാഗം കഴിക്കുവാനായിട്ടാണ് ഈ യഹോവയായ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് മോശ വഴിയായി. പക്ഷെ ഇവിടെ 7 ദിവസവും അതിൻ്റെ കൂടെ വീണ്ടും ഒരു 7 ദിവസവും കൂടെ, അത്രമാത്രം വളരെ സന്തോഷത്തോടുകൂടെ ആ ജനം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മുഴുവൻ ഇസ്രായേലിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ശലോമോന്റെ രാജ്യത്തിന്റെ അതിർത്തി പറയുന്നുണ്ട്, ലെബാനോനിലാണ് ഹമാത്ത് എന്ന് പറയുന്നത്, നോർത്തിലും ഈജിപ്റ്റ് സൗത്തിൽ ഈജിപ്റ്റും നോർത്തിൽ ലെബാനോനും. അത്രയും വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടാണ് ശലോമോൻ വന്നത്. ഹമാത്ത് എന്ന് പറയുന്നത് ലെബാനോനിലെ അതിർത്തിയാണ്. അപ്പൊ അത്രയും സ്ഥലത്തെ ജനം എല്ലാം അതിനെ ഒന്നിച്ച് സഭയെന്ന് തന്നെയാ പറയുന്നത്, അവരെല്ലാവരും യാഗം പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തന്റെ ദാസനായ ദാവീദിന് തന്റെ ജനമായ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. അവരെല്ലാവരും സന്തോഷത്തോടെ പോയി. എല്ലാവരും രാജാവിനെ അഭിനന്ദിച്ചു. ഇത്രമാത്രം ദൈവഭക്തനായ അല്ല, ഇത്രമാത്രം സൗകര്യങ്ങളും കൊട്ടാരങ്ങളും സമ്പൽ സമൃദ്ധിയും ആ രാജ്യത്തിന് കൊടുത്ത രാജാവിനെ അഭിനന്ദിച്ചു. എന്നിട്ട് അവർ പോയത് ദൈവത്തോട് നന്ദി, രാജാവിന് അഭിനന്ദനങ്ങൾ മാത്രം കൊടുത്തു. അവരുടെ അങ്ങനെയുള്ള ആളെ കൊടുത്ത അതിന്റെ സോഴ്സായ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നമ്മൾ ആ ജനം പോയതായിട്ട് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മളെപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്താനും ജനങ്ങൾക്ക് ആവശ്യമായുള്ളത് ചെയ്തു കൊടുക്കുവാനും ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് കൊടുക്കുവാനും ദൈവത്തെ പ്രീതിപ്പെടുത്താനുമാണ് ശ്രമിക്കേണ്ടത്. ദൈവത്തെ ആണ് പ്രീതിപ്പെടുത്തുന്നത്, മനുഷ്യരെ അല്ല. മനുഷ്യർക്ക് പ്രയോജനമുള്ളത് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഏതായാലും 8-ാം അധ്യായത്തിന്റെ സമ്മറി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അപ്പൊ 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എല്ലാ ജനങ്ങളെയും പ്രധാനികളെയും കൂട്ടി വരുത്തി പുതിയതായിട്ട് പണ്ഡിത അദ്ദേഹം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തെ യഹോവയുടെ പെട്ടകം വെച്ചു. കൂടി വന്ന ജനത്തെയൊക്കെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഈ ദിവസത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടന്നു വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ അഭിസംബോധനയിൽ പറയുന്നുണ്ട്. പിന്നെ ശലോമോന്റെ ആ ഒരു പൂർണതയാർന്ന ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്ചർ, ദൈവത്തോട് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള പോസ്ചർ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ദൈവത്തിന് നന്ദി കൊടുക്കുന്നു, ദൈവത്തോട് തന്റെ അപേക്ഷകൾ, അത് ആ റിക്വസ്റ്റുകൾ, അത് നമുക്ക് മനസ്സിലാകണ എങ്ങനെയുള്ള റിക്വസ്റ്റുകളാണെന്നുള്ളത് നമുക്ക് ഉദാഹരിക്കാവുന്ന പ്രാർത്ഥന അവിടെ നടത്തുന്നു. അതുപോലെ തന്നെ ദൈവബന്ധം ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഓർമ്മ, കൃതജ്ഞത, തങ്ങളെ കൊണ്ടുവന്ന ദൈവത്തോടുള്ള ആ നന്ദിയും ഓർമ്മയും അവിടെ പുതുക്കുന്നുണ്ട്. പിന്നീട് ജനത്തെ ഉപദേശിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു, യാഗങ്ങളെ അർപ്പിക്കുന്നു, ജനത്തെ പിരിച്ചുവിടുന്നു. ഇത്രയും കാര്യങ്ങളാണ് 8-ാം അധ്യായത്തിൽ ഉള്ളത്. അപ്പം ഈ 8-ാം അധ്യായം കൂടെ കഴിയുമ്പം നമ്മൾ ഈ 11 വരെയുള്ള ചാപ്റ്ററിനെ 4 ഭാഗങ്ങളായി തിരിച്ചതിലെ 3-ാമത്തെ ഭാഗം വരെ തീരുക. 1-ാമത്തെ ഭാഗം ദാവീദിന്റെ മരണവും ശലോമോന്റെ സ്ഥാനാരോഹണവും രാജ്യത്ത് ഉറപ്പിക്കലുമായിരുന്നു. 2-ാമത്തെ ഭാഗത്ത് ശലോമോന്റെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും വലിയ കീർത്തിയും ആ ഭരണ സംവിധാനവും അതിന്റെ ആ വിവിധ മേധാവികളെയൊക്കെ പറ്റിയുള്ളതായിരുന്നു. അതായത് 3, 4, 5 പകുതി ഭാഗങ്ങളും കൂടെ ചേർന്ന് ചാപ്റ്റേഴ്സ്. 3-ാമത്തെ ഭാഗം ഇപ്പം നമ്മൾ കഴിഞ്ഞത് കല്ലിടുന്നു, ദേവാലയത്തിന് കല്ലിടുന്നു, അരമന ദേവാലയം പണിയുന്നു, അരമന പണിയുന്നു, ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും പണിയുന്നു, പിന്നെ ദേവാലയത്തെ പ്രതിഷ്ഠിക്കുന്നു, വലിയ പ്രാർത്ഥന നടത്തുന്നു, ജനത്തെ ആശീർവദിക്കുന്നു, യാഗാർപ്പണം നടത്തിപ്പിരിയുന്നു. അത്രയും ഭാഗമാണ് 3-ാമത്തുള്ളത്. ഇനി 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 9, 10, 11 ചാപ്റ്ററുകളാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഉള്ളത് ശലോമോന്റെ ഈ 2-ാമത് ദേവാലയം പണിതതിനു ശേഷം നടത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള യഹോവയുടെ മറുപടിയുണ്ട്. പിന്നെ ശലോമോന്റെ ആ വലിയ മഹത്വം, ശലോമോന്റെ കച്ചവട രീതികൾ, ആ ഒരു കൊമേഴ്സ്യൽ ആ ഒരു എന്തുവാ സക്സസ്, അതിനെപ്പറ്റി പറയുന്നു. ശലോമോന്റെ ധനത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ശലോമോന്റെ ഈ കീർത്തി ഗ്ലോറി കാണാനായിട്ട് ശെബാരാജ്ഞി വരുന്നത് ഈ ഭാഗത്തുണ്ട്. പിന്നീട് ശലോമോനെ ജെന്റൈൽ വൈഫിനെ എടുത്ത നിമിത്തെ യഹോവയുടെ കോപം ഉണ്ടാകുന്നതും യഹോവ ശലോമോനിൽ നിന്ന് രാജ്യത്വം എടുത്തു മാറ്റുന്നതും ദാസനായ യൊരോബെയാം വലിയ ഭാഗത്തിന്റെ രാജാവാകുന്നതും പുത്രനായ രെഹബെയാം ചെറിയ ഭാഗത്തിന്റെ രാജാവാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നാലാം ഭാഗത്തുള്ളത്. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ നയനിലേക്ക് വരാം. ചാപ്റ്റർ നയനിൽ പറയുന്ന കാര്യങ്ങൾ, ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നു. അതുപോലെ തന്നെ സോർ രാജാവ് നേരത്തെ കണ്ടു ദേവാലയത്തിന് വേണ്ടതായ ദേവദാരു വൃക്ഷം മരമൊക്കെയും കൊടുത്ത് സോർ രാജാവായ ഹീരാമ ലബനോൻ രാജാവ് ആ ഹീരാമുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ആ പഴയ ഊഷ്മളത നഷ്ടപ്പെടുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തൊഴിലാളി സംവിധാനങ്ങളെ പറ്റി പറയുന്നു. വീണ്ടും അദ്ദേഹം യാഗാർപ്പണം നടത്തുന്നു. കപ്പൽ നിർമ്മാണം നടത്തുന്നു, അതായത് സമുദ്ര മാർഗമുള്ള കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കപ്പൽ നിർമ്മിച്ച് അത് ചെയ്യുന്നു, ആ കച്ചവടം നടത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ നയനിലുള്ളത്. നമുക്ക് ഒന്നാമത്തെ ദിവസം ഒന്ന് വായിക്കാം. യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണിത് തീർന്ന ശേഷം യഹോവ ഗിബയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഗിബയോനിൽ യാഗം അർപ്പിച്ചതിന് ശേഷമാണ് പ്രത്യക്ഷനായത് യഹോവയായ ദൈവം. ഇവിടെ വീണ്ടും രാത്രിയിൽ തന്നെയാണ് പ്രത്യക്ഷനാകുന്നത്, യഹോവയായ ദൈവം പ്രത്യക്ഷനാകുന്നത് രാത്രിയിൽ തന്നെയാണ്. ഈ സംഭവം രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. അതിന്റെ ശേഷം രണ്ട് ദിനവൃത്താന്തം ഏഴിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട്, അതിന്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തു എന്നിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇതും രാത്രിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ വാക്യം, യഹോവ അവനോട് അരളി ചെയ്തെന്തെന്നാൽ, നീ എന്റെ പ്രാർത്ഥന മുമ്പാകെ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്നതിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാം അതിൽ നിനക്ക് സ്ഥാപിപ്പാൻ തക്കണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൊണ്ട് നിന്റെ അപ്പനായ ദാവീ നടന്ന പോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേൽ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനത്തിൽ ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടു മാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തത് എന്ത് എന്ന് ചോദിക്കും. അവർ ഞങ്ങൾ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തുകൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കും എന്ന് അതിനുത്തരം പറയും. അപ്പൊ യഹോവ ശലോമോനോട് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരവെന്നാണ്. അതിൽ അഞ്ച് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്, നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടിരിക്കുന്നു. എന്നേക്കും ദൈവനാമം സ്ഥാപിപ്പാൻ തക്കൊണ്ട് ഞാൻ ഈ ആലയത്തെ ശുദ്ധീകരിച്ചു, ഞാൻ ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമുക്കറിയാം മനുഷ്യർക്ക് ആലയമൊക്കെ നിർമ്മിക്കാനേ പറ്റുള്ളൂ, അതിനെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. ഇവിടെ ആ ശുദ്ധീകരണ കർമ്മം ദൈവം നടത്തുക. അതുകൊണ്ട് നമ്മൾ മുറോൻ കുദാശിയൊക്കെ നിന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം പൂർണ്ണ മനസ്സോടെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്, പൂർണ്ണ മനസ്സോടെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവമാലയങ്ങളെയും നമ്മളെ തന്നെയും നമ്മുടെ വീടുകളെയും ഒക്കെ ശുദ്ധീകരിക്കുന്നത്. മൂന്നാമതായിട്ട് യഹോവയായ ദൈവം പറയുന്നു, എന്റെ കണ്ണും ഹൃദയവും എപ്പോഴും അവിടെ ഇരിക്കും. അപ്പം യഹോവയുടെ കണ്ണ് എപ്പോഴും നാം ആ സ്ഥലത്തുണ്ടായിരിക്കുന്നത് വാച്ച് ചെയ്തുകൊണ്ടുണ്ടാവും. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയവും നമുക്ക് അവോളം സ്നേഹം കിട്ടും. നമ്മൾ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ മേലെ നമ്മുടെ നേരെ തുറന്നിരിക്കും. അതിന് ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടുള്ളതായ തീരുമാനങ്ങൾ നടപ്പിലാക്കും എന്നുള്ളത്. അപ്പം നമ്മുടെ ശരീരവും നമ്മുടെ മനുഷ്യനാകുന്ന ടെമ്പിളിനെയും നമ്മൾ അതുപോലെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പോലെ സുപ്രസ്ഥലം പല തവണ പറയുന്നുണ്ട്. ഈ ഒരു പരിപൂർണ സമർപ്പണം അബ്രഹാം നടത്തി എന്ത് ദൈവം പറഞ്ഞാലും അനുസരിച്ച് ഇസ്ഹാക്കിനെ ബലി കഴിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ ദൈവം കൂടെ ഇരിക്കുന്ന ആ ഒരവസരത്തിൽ അത്രയും ആ ഷാർപ്പായിട്ടുള്ള ആ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്തും യഹോവ കൂടെ ഇരിക്കും നമ്മൾ കാണുന്നു. നാലാമതായിട്ട് യഹോവ 4-5 വേഴ്സുകളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്ന ഒരു വലിയ വാചകമാണ് പറയുന്നത്. അത് ഒന്ന്, നീ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നടക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പുറമേ ഉള്ള പ്രവൃത്തികൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളാണ് ദൈവം നോക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന് മുഴുവൻ സമയവും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു കപടഭക്തിക്കത്. മനുഷ്യന്റെ ഉള്ള് കിണ്ടിയിനങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം ശുദ്ധമല്ല, കപടഭക്തിയൊക്കെ കർത്താവ് ഒത്തിരി പറയുന്നുണ്ട്. അപ്പൊ ഹൃദയ നിർമ്മലതയും പരമാർത്ഥതയും കൂടെ നടക്കണം. അത് മനുഷ്യര് ചിലപ്പോൾ കണ്ടില്ലെന്നിരിക്കും, പക്ഷെ ദൈവം അതിലേക്കാണ് നോക്കുന്നത്. രണ്ടാമത് പറയുന്നു, ദാവീദ് നടന്ന പോലെ നടക്കണം. ദാവീദ് നടന്നെങ്ങനെ? ശരിയായ അനുതാപത്തോട്. തെറ്റുകൾ വന്നിട്ടുണ്ട്, മനുഷ്യ സഹജമായിട്ടുള്ള ധാരാളം തെറ്റുകൾ ദാവീദിനുണ്ടായിരുന്നു. എങ്കിലും ദാവീദിന് ദൈവത്തോടുള്ളതായ ബന്ധമെന്ന് പറയുന്നത് അത് സത്യസന്ധമായ ബന്ധമാണ്. മാനസിക ബലഹീനതകൾ പറ്റിയെങ്കിലും അതിലപ്പുറമായിട്ട് അനുതപിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു സുതാര്യ ബന്ധം, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ ദാവീദ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദാവീദ് നടന്നതുപോലെ നടക്കണം. മൂന്നാമത്, എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. അപ്പൊ നമ്മൾ ഹൃദയമില്ലാത്തതായ പ്രവർത്തികൾ നമ്മൾ തോന്നിയതുപോലെ നടക്കുകയോ അല്ലെ ആചാരങ്ങൾ മാത്രം മുറുകെ പിടിക്കുകയോ ചെയ്താൽ പോരാ. നമ്മള് ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി ആ ചട്ടങ്ങളൊക്കെ അനുസരിക്കണം. അപ്പം യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന്. അപ്പൊ ആ ചട്ടങ്ങളൊക്കെയും പ്രമാണിക്കണം. യിർമ്യാവിന്റെ പുസ്തകത്തില് 7-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യ ദേവന്മാരോട് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്തതായ ദേശമായി ഈ സ്ഥലത്ത് നിങ്ങളെ എന്നേക്കും വസിക്കുമാറാക്കും. അപ്പൊ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഒരു സോഷ്യൽ ഈവിൽസിൽ നിന്ന് മാത്രം അകന്നു നിന്നാൽ പോരാ, നമ്മളുടെ ഹൃദയത്തിന്റെ ഭാവം നിർമ്മലമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ക്ഷമയും സ്നേഹവും വിശ്വാസവും ഉള്ളതായ ഹൃദയപരമാർത്ഥത വേണം. അസൂയ, പിണക്കം, മോഹം അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്, ഹൃദയത്തിന്റെ ആ ഭാവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൻ നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുക. ഇനി ഇത് ചെയ്താൽ, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ, അപ്പം ഹൃദയ നിർമ്മലതയും പരമാർത്ഥതയും, ദാവീദിനെ പോലെ നടക്കുക, ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുക, ഇതൊക്കെ ചെയ്താൽ രാജാസനത്തിൽ ഇരിക്കാൻ പുരുഷ സന്തതി ഇല്ലാതിരിക്കുകയില്ല എന്ന് പറയുന്നു. പക്ഷെ അതിനുള്ള കണ്ടീഷൻ അനുസരണം എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. സങ്കീർത്തനത്തിലും ദാവീദിന്റെ ഇങ്ങനെ ചെയ്ത പ്രോമിസ്, അവന്റെ ഉദരഫലത്തിന്റെ സിംഹാസനത്തിൽ എത്തുമെന്നായിട്ട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 6 മുതൽ നമ്മൾ വായിച്ചു, ചട്ടങ്ങളും വിധികളും പ്രമാണിക്കാതെ അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ശാപങ്ങളെ പറ്റിയാ പറയുന്നത്. ദേശത്തു നിന്ന് നീക്കിക്കളയും. നമ്മൾ കണ്ടു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അത് സംഭവിച്ചു. ഞാൻ തന്നെ നമസ്കരിച്ച താൻ തന്നെ വിശുദ്ധീകരിച്ച ഈ ദേവാലയം നീക്കും. അതും സംഭവിച്ചു. ദേവാലയം 2 തവണ പൊളിയിച്ചു. അപ്പൊ ദൈവസാന്നിധ്യത്തിന് പാപികളായ മനുഷ്യരെ ഹൃദയമില്ലാതെ വന്ന് ആരാധിക്കുന്ന സ്ഥലത്തിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദേവാലയം നീക്കി. ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായി തീരുമാനം. ആളുകൾ ചോദിക്കും ഇതെന്താ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഈ ആലയത്തിന് ഇങ്ങനെ പറ്റിയത്. അപ്പൊ അവര് തന്നെ അവരിൽ ചില ഉത്തരം പറയും, അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിച്ചതിനാൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹോവ തന്റെ വചനങ്ങളെ നിർത്തുന്നത്. അപ്പൊ യഹോവ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഓർക്കണം, പ്രാർത്ഥനയും യാചനയും കേട്ടു, പിന്നെ ദേവാലയം ശുദ്ധീകരിച്ചിരിക്കുന്നു, എന്റെ കണ്ണും ഹൃദയവും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ നീ ചില മൂന്ന് കാര്യങ്ങൾ ആചരിച്ചാൽ ഞാൻ അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചാമതായിട്ട് പറഞ്ഞു, അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ആ പണിഷ്മെന്റ് ശാപങ്ങൾ ഇവിടെ നിന്ന് നീക്കിക്കളയും, ദേവാലയം മാറ്റിക്കളയും, എല്ലാവരുടെയും മുമ്പിൽ ഇസ്രായേലിനെ ഒരു പരിഹാസ പാത്രം ആക്കി തീർക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം സ്നേഹത്തിലൂന്നിയ അനുസരണം, നമുക്ക് കൽപ്പനകളുടെ അനുസരണമാണ് ഇവിടെ ആവശ്യം. പൗലുസ്ലിഹ പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ കഴിയിൽ വീഴുന്ന എത്ര ഭയങ്കരം, എത്ര വലിയ ശിക്ഷ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പൊ കൽപ്പനകളെ അനുസരിക്കുക, കർത്താവ് പുതിയ കൽപ്പനയാണ് നമുക്ക് നിന്ന് സ്നേഹിക്കുക എന്നുള്ള ഒരു ശ്രേഷ്ഠമായ മാർഗം സ്നേഹം. അത് നിന്നുള്ളവരായി തീരുമ്പോ മറ്റെല്ലാം മാറിപ്പോകും എന്നുള്ളത് നമ്മൾ ക്രിസ്ത്യാനികളായ നമുക്ക് ഓർക്കാം. അടുത്ത വേഴ്സ് 10 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ, സലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ രണ്ട് ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീറാം സലോമോൻ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നുകൊണ്ട് സലോമോൻ രാജാവ് ഹീറാമിന് ഗലീലദേശത്ത് 20 പട്ടണം കൊടുത്തു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ സലോമോനും ഹീറാമുമായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു അരമന പണിതത് 13 വർഷം, 7 വർഷം കൊണ്ട് ദേവാലയം. അപ്പൊ 20 വർഷം കൊണ്ട് ഈ ബിൽഡിംഗ് എല്ലാം പണിത് കഴിഞ്ഞു. അതിനുശേഷം ഈ സലോമോനും ഹിറാമുമായിട്ട് നല്ല ബന്ധമായിരുന്നു. സ്വർണം കൊടുത്തു, ദേവദാരു കൊടുത്തു, സരളമരം ഒക്കെ കൊടുത്തു. തിരിച്ച് സലോമോനാണെങ്കിൽ വേലക്കാർക്ക് അവര് പറഞ്ഞതായ കൂലി കൊടുത്തു. അതുപോലെ തന്നെ ആ അവർക്ക് വേണ്ട ആഹാരം മുഴുവനും സലോമോൻ ഇവിടെ നിന്നും ഇസ്രായേലിൽ നിന്ന് ഫലഭൂയിഷ്ഠമായ പ്രദേശത്തു നിന്നും ഈ സോർ ദേശത്തേക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ സലോമോൻ ഹീർ ഈ അപ്പം ഇനി അതും കൂടാതെ ഈ ആഹാരം കൊടുത്തത് കൂടാതെ ഗലീല ദേശത്തെ 20 പട്ടണവും കൂടെ കൊടുത്തു. 12-ാം വാക്യം, സലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു, എന്നാൽ അവ അവനെ ബോധിച്ചില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്നവൻ പറഞ്ഞു. അവയ്ക്ക് ഇന്ന് വരെയും കാബൂൾ ദേശം എന്ന് പേരായിരിക്കുന്നു. ഹീരാമോ രാജാവിന് 120 താലന്ത് പൊന്നു കൊടുത്തേച്ചു. അപ്പൊ ആ പട്ടണങ്ങൾ ഈ ഹീറാം രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ ഹീറാം എന്ന് പറയുന്നത് ആ മൂശാരിയായ ഹീറാം അല്ല, ഇത് സോറിലെ രാജാവായ ഹീറാമാണ്. അപ്പൊ ഈ ഹീറാമിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തായിരിക്കാം? ഒരു പക്ഷേ സലോമോൻ അത്ര നല്ലതല്ലാത്ത സ്ഥലമൊന്നും കൊടുക്കാനിടയില്ല, കാരണം സലോമോൻ വളരെ ഉദാരമതിയായിട്ടുള്ള രാജാവായിരുന്നു. പക്ഷെ ഒരു കാരണങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നത്, ഒരു പക്ഷേ ഹീറാം എന്ന് പറയുന്നത് ഒരു തുറമുഖ രാജ്യത്തിനാണ്, കച്ചവട ബുദ്ധിയുള്ള രാജാവാണ്, കച്ചവട സാധ്യതകളെ പറ്റിയൊക്കെയും നോക്കുന്നയാളും വളരെ നമ്മൾ കണ്ടു ബുദ്ധി സാമർഥ്യമുള്ള ആളായിരിക്കും. അപ്പം ഒരു പക്ഷേ അങ്ങനെ കച്ചവടത്തിന് സാധ്യതയില്ലാതെയുള്ള കൃഷിഭൂമി ആയിരിക്കാം സലോമോൻ കൊടുത്തതായിരിക്കാം ഒരു കാരണം. ഇല്ലെങ്കിൽ സലോമോൻ അന്ന് ഹീറാമുമായിട്ട് കണ്ട അതിൽ നിന്ന് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും സലോമോൻ ലോക കീർത്തി എടുത്ത വലിയ സാമ്രാട്ടായിട്ട് ചക്രവർത്തിയായി തീർന്നതിൽ സ്വല്പം അസൂയ തോന്നിയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയായ രാജാവിൽ നിന്നും ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് സഹോദര ഇതെന്താ എനിക്ക് തന്ന പട്ടണം എന്താ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും ആ പട്ടണത്തിന് ഇന്ന് വരെയും കാബൂൾ എന്ന് പേരായി എന്ന് കാണുന്നു. നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂൾ ആകാൻ സാധ്യതയില്ല, കാരണം ഇത് ഗലീല പ്രദേശത്തുള്ളതായ ഒരു സ്ഥലം തന്നെ ആയിരിക്കണം. എന്നിരുന്നാലും ഹീറാം പോകുന്നതിന് മുമ്പ് സലോമോൻ രാജാവിന് 120 താലന്ത് പൊന്ന് സമ്മാനമായിട്ട് കൊടുത്തതായിട്ട് പറയുന്നു. 120 താലന്ത് പറയുമ്പോൾ ഏകദേശം 33.3 times ആണ് അതിന്റെ കിലോഗ്രാം ആയിട്ട് വരുന്നത്. അപ്പൊ ഏകദേശം 4000 kg ഗോൾഡ് അദ്ദേഹം കൊടുത്തു ഹീറാം രാജാവ് സലോമോൻ രാജാവിന് സമ്മാനമായിട്ട്. സലോമോൻ 15-ാം വേഴ്സ് മുതൽ, സലോമോൻ രാജാവ് യഹോവയുടെ ആലയം, അരമന, മില്ലു, എസ്ലേമിന്റെ മതിൽ, ഹാസോർ, മെഗിദ്ദോ, ഗേസർ എന്നിവ പണിയേണ്ടതിന് ഊഴിയവേല ചെയ്യിച്ച വിവരം ഇസ്രയേൽ രാജാവായ ഫറവോൻ ചെന്ന് ഗേസർ പിടിച്ച് തീവച്ച് ചുട്ടുകളഞ്ഞു. അതിൽ പാർത്തിരുന്ന കനാനിയരെ കൊന്നു. അതിനെ സലോമോന്റെ ഭാര്യയായ തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു. അങ്ങനെ സലോമോൻ ഗേസരും താഴത്തെ ബേത്ത് ഹോരോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള തത്മോരും ശലോമോനുണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും രഥനഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും ശലോമോൻ യെരുശലേമിലും ലെബാനോനിലും തന്റെ രാജ്യത്തിലെല്ലായിടവും പണിവാൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. അങ്ങനെ ശലോമോൻ പണിത കാര്യങ്ങളെ പറ്റിയായി, ഇപ്പൊ ഭരണ നേട്ടങ്ങളെ പറ്റിയായി, ഇപ്പൊ 15 മുതൽ അങ്ങ് താഴെ 28 വരെയുള്ള ഭാഗത്തും ശലോമോന്റെ ഭരണ നേട്ടങ്ങളെ പറ്റിയാ പറയുന്നത്. അലയോ മരമനയും പിന്നെ മില്ലോ പണിതു. മില്ലോ എന്ന് പറയുന്നത് ടൗൺ ഹൗസ് ആയിരിക്കും അവിടെ, ആ ടൗണിലായിട്ട് ആ നഗരങ്ങളിൽ പണിയുന്നതായി. അതുപോലെ തന്നെ ഈ നഗരത്തിന് ചുറ്റും മതിൽ പണിതു. പിന്നെ 3 പ്രദേശങ്ങളിലെ വേറെ വേറെ പട്ടണങ്ങൾ ഇങ്ങനെ പണിതെടുക്കുന്ന ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പട്ടണങ്ങളൊക്കെ പണിതിരിക്കുന്നതായി കാണാം. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പം യഹോവ പട്ടണം ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അല്ലേ, സങ്കീർത്തനം 127 പറയുന്നുണ്ട്. അപ്പം പട്ടണം യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാക്കുന്നവർ വൃദ്ധ ജാഗരിക്കുന്നു. ഇപ്പൊ ശലോമോനാണ് ഇവിടെ തുടങ്ങിയ ദൈവത്തിന്റെ ആലയത്തിലാ തുടങ്ങിയത്. അപ്പൊ യഹോവ എല്ലാത്തിനെയും കാത്തു അത്ര വളരെ ഭംഗിയായിട്ടല്ല പട്ടണങ്ങളൊക്കെ പണിതു, 3 ടൗണുകൾ പണിതു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമുക്കറിയാം ശലോമോൻ ഒരിക്കലും ഒരു യോദ്ധാവൊന്നും ആയിരുന്നില്ല. ഇവിടെ ഒരിക്കലും ഒരിടത്തും ആരെയും തോൽപ്പിച്ച് രാജ്യം കീഴടക്കി തന്റെ രാജ്യത്തോട് ചേർത്തായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ തന്റെ അമ്മായി അച്ഛൻ, അതായത് ശലോമോന്റെ ഭാര്യയുടെ പിതാവായ ഈജിപ്ഷ്യൻ രാജാവ് ഫറവോ ഗേസർ ചെന്ന് കനാനിയരെ കൊന്ന് പിടിച്ചെടുത്ത് അത് സ്ത്രീധനമായിട്ട് ശലോമോന് കൊടുത്തതായിട്ട് നമുക്ക് ഇവിടെ വായിക്കുന്നു. അപ്പം ശലോമോന് ധാരാളം ഭാര്യമാർ 700 ഭാര്യമാരും 300 വേട്ടപ്പാട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും ശലോമോന്റെ പട്ടമഹിഷിയായിട്ട് ഇരിക്കുന്നത് ഈ ഫറവോ രാജാവ്, ഈ പ്രജാതിക്കാരനായ ഫറവോ രാജാവിന്റെ മകൾ, അത് അവരുടെ പേര് നമ എന്നാ പറയുന്നത് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും പുള്ളി ഈ രാജ്ഞിക്ക് പ്രത്യേകമായിട്ടുള്ള അരമനയും ഒക്കെ പണിതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം താഴെ ബേത്ത്ഹോരോൻ എന്ന് പറയുന്നിടത്ത് പട്ടണങ്ങൾ പണിതു, മരുഭൂമിയിലെ തത്മൂറിൽ പട്ടണങ്ങൾ പണിതു. പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും സംഭാര നഗരങ്ങൾ, അതായത് കൃഷി ഇടങ്ങളിലൊക്കെ ഈ വിളകളൊക്കെ സ്വീകരിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നഗരങ്ങളായിരിക്കണം. അതുപോലെ തന്നെ തന്റെ രാജകീയതയുടെയും യുദ്ധത്തിന്റെയും ഒക്കെ ആവശ്യങ്ങൾക്കായിട്ട് രക്ത നഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള ആ പട്ടണങ്ങളും ഒക്കെ പണിതു. അങ്ങനെ യെരുശലേമിലും ലെബനോനിലും എല്ലാം ശലോമോൻ തനിക്ക് പണിയണമെന്ന് ആഗ്രഹിച്ചതെല്ലാം തന്നെ പണിതു. അവളെ അങ്ങനെ ജനത്തെ എല്ലാം വളരെ സന്തോഷത്തോടെ ആക്കി എന്നുള്ളതാ. പുറജാതികളെ ഊഴിയപ്പ്, പിന്നെ പുറത്തു പോകാതെ അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പുറജാതിക്കാരെ ഊഴിയ വേലക്കാരാക്കി എന്ന് നമ്മള് അമോറിയർ, ഹിത്തർ, പെരിസ്യർ, ഹിവ്യർ, ബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേൽ മക്കൾ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ദേശത്തും ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഊഴിയ വേലക്കാരാക്കി. അവർ ഇന്നുവരെയും അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അവരെ എല്ലാം ഊഴിയ വേലക്കാർ, നമുക്കറിയാം ഇസ്രയേലൈറ്റ്സ് ഈജിപ്തിൽ ഊഴിയ വേലക്കാരായിരുന്നു, അടിമകളായിട്ട് വേല ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ അവരെ ഒക്കെ പുറജാതികളിൽ നിന്നുള്ളവരാണ്. നമ്മൾ ഈ ലേവിയ പുസ്തകം 25:44 വായിക്കുന്നുണ്ട്, അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്നായിരിക്കണം. ഇവിടെ ശലോമോനെ നമ്മൾ വായിക്കുമ്പം മനസ്സിലാക്കും ഇസ്രയേലൈറ്റ്സിൽ നിന്ന് ആരെയും തനിക്ക് ഊഴിയ വേലക്കാരാക്കിയില്ല, കാരണം അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്നായിരിക്കണം. അതിന് പ്രകാരം തന്നെ അവിടെയുള്ള പുറജാതികളെയൊക്കെയാണ് ശലോമോൻ ഊഴിയ വേലക്കാരാക്കിയത്. വീണ്ടും ഈ പുരകളും പണിതതിനും അവരെ വർക്കേഴ്സിനെയും എല്ലാം കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്നുകൂടെ എന്ന് പറയുന്നു. അതിനുശേഷം അവസാനമായിട്ട് ലെബാനോനിൽ ഒരു ഗൃഹം, അവധിക്കാല ഗൃഹമായിരിക്കും, തന്റെ പ്ലഷറിന് വേണ്ടി തന്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം അത് പണിതതുകൂടെ പറയുന്നുണ്ട്. 550 പേർ ശലോമോന്റെ വേലയെടുത്ത ധനത്തിന് മേധാവികളായ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു. ഫറവോന്റെ മകൾ ദാവീദിന് നഗരത്തിൽ നിന്ന് ശലോമോൻ അവൾക്ക് വേണ്ടി പണിതിരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിതു. ശലോമോൻ യഹോവയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ 3 പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടും. ഇങ്ങനെ അവൻ യഹോവയുടെ ആലയം തീർത്തു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ജനമെല്ലാം വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും പട്ടണങ്ങളും എല്ലാവർക്കും ഗൃഹങ്ങളും എല്ലാ പണിക്കാർക്കും വേണ്ടതെല്ലാം കൊടുത്തു. അതൊരു ഡെവലപ്ഡ് കൺട്രിയുടെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വളരെ ഉയർന്ന ജീവിത നിലവാരം, വളരെ ഉയർന്ന വേതനം ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മില്ലോ മുമ്പേ രാജ്ഞി ഇനി വന്ന് മറ്റേ സ്ഥലത്തിൽ നിന്നും ഇവിടെ പണിത അരമനയിൽ വന്ന് താമസമായതിനു ശേഷമാണ് ടൗണിൽ ഹൗസൊക്കെ പണിതെന്ന് പറയുന്നു. ഇനി ഇസ്രായേലിയരെ അദ്ദേഹം പല ഊഴിയ വേലക്കാരാക്കാതെ പല വലിയ തോൽവികളാണ് കൊടുത്തത്. അവര് നമ്മൾ വായിക്കുന്നത് സോൾജിയേഴ്സ്, ക്രിസ്ത്യന്മാര്, പ്രഭുക്കന്മാര്, പടനായകർ, അതായത് സോൾജിയേഴ്സ്, ഓഫീസേഴ്സ്, കമാൻഡേഴ്സ്, ചാരിറ്റ് ക്യാപ്റ്റൻസ്, ഹോഴ്സ്മെൻ, ഇങ്ങനെയുള്ളതായ തോൽവികളൊക്കെയാണ് വേഴ്സ് 22 പറയുന്നുണ്ട് അത് കൊടുത്തത്. 550 മേലുദ്യോഗസ്ഥരാണ് ഈ ബിൽഡിങ്ങുകളുടെ, അരമനയുടെയും ദേവാലയത്തിന്റെ ഒക്കെ പണിക്ക് വേണ്ടി മേൽനോട്ടം വഹിച്ചത് തന്നെ 550 പേരായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ കാണിക്കുന്ന ആ രാജ്യത്തിന്റെ ആ ഒരു ഉയർന്ന അവസ്ഥയെ പറ്റിയാണ്. പിന്നീട് 25 അധ്യായ വാക്യത്തിൽ വായിക്കുന്നു, 3 പ്രാവശ്യം ഒരു വർഷത്തിൽ അദ്ദേഹം യാഗം അർപ്പിച്ചു. 3 പെരുന്നാളുകൾ പ്രധാനമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പാസോവർ, കൂടാരപ്പെരുന്നാൾ, പെന്തക്കോസ്റ്റ് പെരുന്നാൾ. അങ്ങനെ പാസോവർ, കൂടാരപ്പെരുന്നാൾ, പിന്നെ ഒരു പെരുന്നാൾ കൂടി, 3 പ്രാവശ്യമാണ് അവര് യാഗം അർപ്പിക്കുന്നത്. അതെല്ലാം വളരെ ഭക്തിയോടെ സലോമോൻ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതും ആ ഭക്തി ജീവിതവും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ 26 മുതൽ 28 വരെയുള്ള വാക്യം കൂടെ വായിച്ച് നമുക്ക് തീർക്കാം. സലോമോൻ രാജാവ് ഏദോം ദേശത്തെ ചെങ്കടൽക്കരയിൽ ഏലോത്തിന് സമീപത്തുള്ള എസ്യൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ പണിതു. ആ കപ്പലുകളിൽ സലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തന്റെ ദാസന്മാരെ അയച്ചു. അവർ ഒഫീറിലേക്ക് ചെന്ന് അവിടെ നിന്ന് 450 താലന്ത് പൊന്ന് സലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പം ചെങ്കടൽ തീരത്ത് എസ്യോൻ ഗേബറിൽ വെച്ച് കപ്പൽ നിർമ്മാണം നടത്തുന്നതായിട്ടിരുന്നു ചെങ്കടലിന്റെ തീരത്ത്. അപ്പൊ ഈ ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ സംഖ്യയുടെ പുസ്തകം 33:35 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ തങ്ങളുടെ മരുഭൂ പ്രയാണത്തിൽ, അതായത് മിസ്രയേമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പാളയം ഇറങ്ങിയായിട്ട് കാണുന്നുണ്ട്, അതിപ്പം ഏദോമിയരുടെ കയ്യിലായിരിക്കും, അത് ഏദോമിയ ദേശത്ത് എന്ന് പറയുന്നത്. അവിടെ ഏതായാലും ഈ ലെബനോൻ രാജാവായ ഹീറാമിന്റെ സെർവൻസും ഒത്ത് സലോമോന്റെ സെർവൻസും എന്ത് ചെയ്തു, കപ്പൽ നിർമ്മിച്ചു. എന്നിട്ട് ഈ കപ്പലിൽ ഓഫീറിൽ പോയി കച്ചവടം പൊന്നെടുത്തുകൊണ്ട് വന്നു. 420 താലന്റ് പൊന്ന് കൊണ്ടുവന്ന് വയ്ക്കുന്നത്, അത് 14,000 കിലോഗ്രാം പൊന്നാണ്. അപ്പം ഇതില് നമുക്ക് ഈ ഓഫീറിനെ പറ്റി നോക്കുമ്പം നോഹയുടെ മക്കള് ആണല്ലോ ലോകത്ത് മുഴുവനായിട്ടും, നോഹയുടെ 3 മക്കളാണല്ലോ ലോകത്തെ ജനമായിട്ട് തീർന്നത്. അതില് ഹാമിന്റെ, അതില് ഷേമിന്റെ മകൻ, അർപ്പഷാദിന്റെ മകൻ, ശാലഹിന്റെ മകൻ, ഏബറിന്റെ മകൻ, യൊക്താന്റെ മകൻ ഓഫീർ എന്നുള്ള ഒരു സൂചന ഉൽപ്പത്തി പുസ്തകം 10:29 വാക്യത്തിലുണ്ട്. അങ്ങനെ ഓഫീറിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഓഫീറിനെ പറ്റി ചരിത്രം പറയുന്നത്, ഓഫീർ എന്ന് പറയുന്നത് ഒരു രത്നമാണ്, ഒരു തങ്കമാണ്. അപ്പൊ അത് ഒന്ന്, കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലോ ശ്രീലങ്ക, അതായത് പഴയ ഭാരതത്തിന്റെ സതേൺ പാർട്ടിൽ ഉള്ള തമിഴ് രാജ്യത്തിലെ ഈ ദ്രവിഡിയൻസ് താമസിക്കുന്ന സ്ഥലത്തുള്ളതായ ഉള്ള ഒരു രത്നഖനിയായിരുന്നു ഈ ഓഫീർ തങ്കം എന്നാണ് പറയുന്നത്. മറ്റ് കുറച്ചു പേര് അത് ആഫ്രിക്കയിലെ എറിട്രിയയിലെ എത്യോപ്യ എന്നിടങ്ങളിലും അറബ് നാടുകളിലും ഉള്ളതായിട്ടുണ്ട്. എന്നാലും കൂടുതലും മറ്റ് ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഏതായാലും ഈ വിശിഷ്ടമായ ഓഫീർ തങ്കം ബൈബിളിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിലുണ്ട്, ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനങ്ങളിൽ രാജ്ഞി ദാവീദിൻ രാജാവിന്റെ വലത്തുഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു പല പുസ്തകങ്ങളും പറയുന്നു. നമ്മൾ മാമോദീസായിലെ പാട്ടിനകത്ത് ഓഫീർ തങ്കതുകൾ അണിഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായ മാമോദീസ കേൾക്കുമ്പോൾ ആ പാട്ട് നമ്മളുണ്ട്. ഏതായാലും ഈ പരാമർശങ്ങളിൽ നിന്നൊക്കെ, യെശയ്യാ പ്രവാചകനും പറയുന്നുണ്ട്, ഈ പരാമർശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓഫീർ തങ്കം വളരെ വളരെ ലഭ്യമല്ലാത്ത ഒരു വളരെ വിലയേറിയ രത്നമായിരുന്നു എന്നാ പറയുന്നത്. അപ്പം നമുക്ക് സലോമോന്റെ ഗ്രേറ്റ്നെസ് ഓർക്കുന്നതോടൊപ്പം നമ്മുടെ ഭാരതദേശത്തിന്റെ മഹത്വവും നമുക്ക് ഇവിടെ ഓർക്കാനായിട്ട് പറ്റും. ഏതായാലും ഈ സ്വർണം ദാവീദിന്റെ സമ്പാദ്യമായിട്ട് നോക്കുമ്പോൾ സലോമോന്റെ സമ്പാദ്യമൊന്നുമില്ല, സലോമോൻ ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ 29:22 സലോമോൻ ദാവീദ് നേടിയ പൊന്നിനെയൊക്കെ പറയുന്ന 1,000,000 താലന്റ് പൊന്നെ യഹോവയുടെ ആലയത്തിന് വേണ്ടി ദാവീദ് സ്വരുക്കൂട്ടിയെന്ന. പിന്നീട് 3,30,000 താലന്റ് പൊന്ന് പിന്നെയും തന്റെ സ്വന്തം സ്വരൂപത്തിൽ നിന്നും ദേവാലയത്തിലേക്ക് കൊടുത്തു. അപ്പൊ അത് നോക്കുമ്പം ഈ 420 താലന്ത് ഒന്നുമല്ല. അപ്പൊ ദാവീദ് അതിലും വലിയ സമ്പന്നനും സമ്പാദ്യം നേടിയവനുമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ നോക്കും. പിന്നെ ഏതായാലും ഈ മുത്തുകളിലൊന്നുമല്ല സലോമോൻ ജ്ഞാനത്തിലാണ് പ്രാധാന്യം കൊടുത്തത് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊവേർബ്സിൽ അത് പറയുന്നുണ്ട്, ജ്ഞാനത്തിന്റെ ലാഭം മുത്തുകളിലും വലിയതെന്ന്. ഏതായാലും അങ്ങനെ ഈ 9 അവസാനിപ്പിക്കുകയാണ്. ആ 10 അധ്യായം അവസാനിക്കുക. അപ്പം നമുക്ക് അതിന്റെ ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുക. 1, യഹോവയുടെ മറുപടി, ഒരു വാണിങ്ങോടെയുള്ള തന്റെ മറുപടി. 2, ഹിറാമുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന ഒരു ചെറിയ ഉലച്ചില്. അതുപോലെ തന്നെ ഒരു ഡെവലപ്പ് കൺട്രിയുടേതായ എല്ലാ സംവിധാനങ്ങളും തൊഴിൽ രീതികളും കെട്ടിടങ്ങളും എല്ലാം പറയുന്നു. പിന്നെ ഇനിയും ശലോമോന്റെ ഭക്തി മനസ്സിലാക്കത്തക്കവണ്ണം യാഗാർപ്പണം നടത്തുന്നത് കാണുന്നു. പിന്നെ കച്ചവട മാർഗം, കപ്പൽ മാർഗമുള്ള ആ കച്ചവടം പുരോഗമിക്കുന്നതായിട്ടും കണ്ടു. അതാണ് 9-ാം അധ്യായത്തിന്റെ സമ്മറി. ഏതായാലും ദൈവത്തിനെ നടത്തി ഇനി അടുത്ത ഒരു ആഴ്ചയിലെ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കേട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ സംശയങ്ങളോ അല്ലെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ ശാന്തമേന്ദ്ര വഴി അത് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും.
താങ്ക് യു കൊച്ചമ്മ, വളരെ ഭംഗിയായിരുന്നു. ഞങ്ങൾ വളരെ ആസ്വദിച്ച ക്ലാസ്സാണിത്. ശലോമോന്റെ വലിയ വൻ കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അതുപോലെ പ്രാർത്ഥിക്കാൻ വാക്കുകളും ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം അനൗൺസ് ചെയ്യാനുള്ള, നമുക്ക് ഈ കോൺഫറൻസിന്റെ ഫ്ലയർ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കോൺഫറൻസിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ജൂലൈ 1 തൊട്ട് തുടങ്ങും. അപ്പൊ അതിനു മുമ്പേ അതും മിക്കവാറും ഇന്ന് ഞാനത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അത് റീജിയണൽ സെക്രട്ടറിമാർ മുഖേന എല്ലാ ഇന്റർവ്യൂസിനും കിട്ടുന്നതായിരിക്കും. എല്ലാ പള്ളികളിലും രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നെ അടുത്ത ആഴ്ച നമുക്ക് റെഗുലറായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും.
ഇതിപ്പോ ഒരാഴ്ച കൊണ്ട് മാമ ഇത് തീരുമല്ലോ, അടുത്ത ആഴ്ച ഇത് പറയാൻ തീരും. പിന്നെ
ഓക്കെ, പിസി ജാതത്തിന് ചിലപ്പോ ഒരു ക്ലാസ് വേണ്ടി വന്നേക്കും, അറിയത്തില്ല. അതെ, മിക്കവാറും തീർന്നേക്കും അടുത്ത ആഴ്ച ഉണ്ട്.
പ്രാർത്ഥിക്കട്ടെ.
ഓക്കെ ഓക്കെ.
സിദ്ധമുള്ള പിതാവേ, സിദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളുടെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ളതിന്റെ ദൈവത്വത്തിന്റെ ചിറകും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മേ, ദൈവമേനുഗ്രഹത്തോടെ സ്വർഗം സൂക്ഷിച്ചു അവിടുത്തെ കൃപയ്ക്കായ സ്തോത്രം. ദൈവമേ, അവിടുത്തെ കൃപ ഒന്ന് മാത്രമാവുന്നു ഞങ്ങളെ നിർത്തുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. അനുഗ്രഹത്തോടെ നിർത്താൻ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയാ ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച് അവരെ ഓർക്കുന്നു. ദൈവമേ, അവരുടെ സമർപ്പണത്തെയും അവരുടെ ജീവിതത്തെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടുതലായി ആത്മീയമായി ദൈവമേ ഉന്നതിയിലേക്ക് നയിപ്പാൻ ഇടയാക്കണമേ. ഇതിന് വിവിധ നിലകളിൽ ദൈവമേ ത്യാഗം സഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനം ദൈവസന്നിധിയിൽ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗ്ഗയുടെയാക്കണമേ. നല്ലതുമായ പ്രവർത്തനങ്ങളെ ബഹുമാനിക്കണമേ. ഭദ്രാസനത്തെ മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ ദൈവമേ. അവിടുന്ന് ലോകത്ത് സാക്ഷ്യമായി നിൽക്കുവാൻ സമർപ്പിച്ചിരിക്കുന്ന സഭ ദൈവമേ അനുഗ്രഹത്തോടെ സ്വർഗീയ സാക്ഷി നിർവഹിപ്പാൻ തക്കുന്ന സഹായിക്കണമേ. എന്ന തിരുമേനി ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ പ്രവർത്തകരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. രാത്രിയിൽ കൃപ കൂട്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നയിക്കണമേ. പരിശുദ്ധന്മാരെ, സിദ്ധമതികളെ ഞങ്ങൾ കാവലും കോട്ടയമായിരിക്കണമേ. സർവത്തോപരിയായി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾ കാവലും കോട്ടയമായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പനായിട്ട് തന്നെ. ആമേൻ.
താങ്ക് യു കൊച്ചമ്മ, താങ്ക് യു അച്ഛൻ. ഗുഡ് നൈറ്റ്. താങ്ക് യു എവരിവൺ.